പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ മതാത്മക പശ്ചാത്തലം അപഗ്രഥിക്കുകയാണ് നമ്മൾ ഈ പ്രഭാഷണങ്ങളിലൂടെ. മത നേതൃത്വത്തിലുണ്ടായിരുന്ന പല വിഭാഗങ്ങളിലൊന്നായ ഫരിസേയരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മക്കബായ വിപ്ലവകാലത്ത് യവന സംസ്കാരത്തിനെതിരെ അതിശക്തമായി പോരാടുകയും പിന്നീട് മക്കബായർ തന്നെ തങ്ങൾ എതിർത്ത വിജാതീയ മേൽക്കോയ്മയെ അംഗീകരിക്കുകയും അവരുടെ അംഗീകാരം തേടുകയും ചെയ്തപ്പോൾ മക്കബായരിൽ നിന്ന് വിട്ടകന്ന് രാഷ്ട്രീയമായ സകല ബന്ധങ്ങളും വിച്ഛേദിച്ച് തികഞ്ഞ ഒരു മതാത്മക സംവിധാനം മാത്രമായി തുടരുകയും ചെയ്ത ഫരിസേയരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുവിൻ്റെ കാലത്ത് ഏകദേശം 6000 ഫരിസേയർ പലസ്തീനയിലുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഫരിസേയർ അധികമങ്കും അൽമായരായിരുന്നു. അവർ തങ്ങളുടെ ജീവിതശൈലി വഴി, നിയമത്തോടുള്ള പ്രതിബദ്ധത വഴി ജനങ്ങളുടെ ഇടയിൽ ആദരവും ബഹുമാനവും സ്വീകരിച്ചവരാണ്. ഫരിസേയരോട് അടുത്തു നിൽക്കുന്ന മറ്റൊരു വിഭാഗമാണ് നിയമജ്ഞർ. നമ്മൾ ഇന്ന് പഠന വിഷയമാക്കാൻ പോകുന്നത് സോഫേർ എന്ന് ഹീബ്രുവിൽ പറയും, എഴുത്തുകാരൻ എന്നാണ് അർത്ഥം. നിയമജ്ഞർ എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്ന മലയാള വാക്ക് സ്ക്രൈബ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, സോഫേർ എന്ന് ഹീബ്രുവിലും. എഴുതാനും വായിക്കാനും കഴിവുള്ളവരാവണം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നവരാണ് അധികമങ്കും നിയമജ്ഞർ. ഈ നിയമജ്ഞരുടെ ഉത്ഭവം ഫരിസേയരുടെ നിന്ന് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും പ്രവാസത്തിന് ശേഷം ഇസ്രായേൽക്കാർ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നിയമത്തിന്, നിയമാനുഷ്ഠാനത്തിന് വലിയ പ്രാധാന്യം നൽകി. നിയമങ്ങൾ അനുസരിക്കാതിരുന്നതാണ് തങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്കെല്ലാം കാരണമെന്ന് ബോധ്യമായവർ ദൈവത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ, പഠിക്കാൻ, അത് അനുസരിച്ച് ജീവിക്കാനായിട്ട് വലിയൊരു ശ്രമം നടത്തി. ഒരു മത നവീകരണ ശ്രമം തന്നെ. അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്നത് എസ്ര എന്ന പുരോഹിതനും നിയമജ്ഞനുമായ വ്യക്തിയാണ്. ഇസ്രായേലിൻ്റെ നവോത്ഥാനത്തിന് മുഖ്യ ശില്പിയായി നിന്ന എസ്രായാണ് നിയമജ്ഞന്മാരുടെ പൂർവികനായി പരിഗണിക്കപ്പെടുന്നത്. എസ്രായുടെ ശേഷം നിയമജ്ഞർ ഒരു വിഭാഗമായി രൂപപ്പെട്ടു. പുരോഹിതന്മാർ മാത്രമായിരുന്നു ആദ്യം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 24 മുതൽ 39 അധ്യായം 11 വരെയുള്ള വാക്യങ്ങളിൽ നിയമ പണ്ഡിതന്മാരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പണ്ഡിതൻ്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. 39 അധ്യായം 1 വാക്യത്തിൽ അത്യുന്നതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുക്യം പ്രകാശിപ്പിക്കുകയും ചെയ്യും. 39:5 വാക്യം, സ്രഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു. അവൻ അത്യുന്നതൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നിയമം പഠിക്കുക, താൽപ്പര്യപൂർവ്വം ഹൃദിസ്ഥമാക്കുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക, ഇതൊക്കെ ചെയ്യുകയാണ് നിയമജ്ഞൻ്റെ ജോലി. ഇത് ഇസ്രായേലിൽ വലിയ ആദരവർഹിക്കുന്ന ഒരു തൊഴിലായി, ഒരു ജോലിയായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. മക്കബായ വിപ്ലവകാലത്ത് പ്രത്യേകിച്ചും യവന സംസ്കാരത്തിന് വിരുദ്ധമായിട്ടുള്ള നീക്കത്തിൽ നിയമജ്ഞരും ഹസിദേയരുടെ കൂടെ ഒരുമിച്ച് നിന്നിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമാണ് യവന സംസ്കാരത്തിൻ്റെ കടന്നാക്രമണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമജ്ഞരും ഹസിദേയരും ഒരുമിച്ച് യവന സംസ്കാരത്തെ ചെറുത്തു നിൽക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ പിന്നീട് മക്കബായ നേതൃത്വവുമായി തെന്നിപ്പിരിഞ്ഞ് ഫരിസേയർ വേറിട്ട് നിന്നപ്പോൾ നിയമജ്ഞർ അത്ര തന്നെ അകന്നുപോയില്ല. മക്കബായരോട് ചേർന്ന് നിൽക്കാനാണ് അധികവും ശ്രമിച്ചത്. അതിനു പുറമേ നിയമങ്ങൾ അനുസരിച്ചാൽ മാത്രം പോരാ, ആ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും ചെയ്യണം. വ്യാഖ്യാനിക്കുന്നത് യവന സംസ്കാരത്തോട് കിടപിടിക്കുന്ന രീതിയിലായിരിക്കണം. യവന ചിന്താഗതികളെ സ്വാംശീകരിച്ചുകൊണ്ട്, അവരുടെ തത്വചിന്തകളെ സ്വീകരിച്ചുകൊണ്ട്, തത്വചിന്തകളുമായി സമരസപ്പെട്ടുകൊണ്ട് ഗ്രീക്കുകാരുപയോഗിക്കുന്ന അതേ മെത്തഡുകൾ, മാർഗങ്ങൾ ഉപയോഗിച്ച് തങ്ങളുടെ വിശ്വാസങ്ങൾ അവതരിപ്പിക്കുക ആവശ്യമാണെന്ന് നിയമജ്ഞർ കരുതി. അങ്ങനെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഗ്രീക്കുകാരുടെ മോഡലിൽ പലസ്തീനായാലും രൂപത്തിൽ കൊണ്ടു. സർവകലാശാലകൾ എന്നതിനേക്കാൾ കൂടുതൽ ഓരോ ഗുരുക്കന്മാരുടെ കീഴിൽ വ്യക്തമായി നിയമങ്ങൾ പഠിക്കുന്ന നിയമ പഠന കളരികൾ അഥവാ റബ്ബിമാരുടെ ഗുരുകുലങ്ങൾ രൂപം കൊണ്ടു. നിയമജ്ഞനെ റബ്ബി അഥവാ ഗുരു എന്നാണ് പൊതുവെ വിളിച്ചിരുന്നത്. നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാർ, ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആദ്യമേ ചെയ്യുക ഒരു ഗുരുവിനെ കണ്ടെത്തുകയാണ്. ആ ഗുരുവിനെ റബ്ബി എന്നാണ് വിളിക്കുക. ആ ഗുരു ഒരു പരിശോധനയ്ക്ക് ശേഷമാണ് ശിഷ്യനെ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത്. ശിഷ്യനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ശിഷ്യൻ ഗുരുവിൻ്റെ കൂടെ വസിക്കും. അത് സ്ഥിരമായ വാസമായിരിക്കാം, അല്ലെങ്കിൽ വന്നു പോവുകയായിരിക്കാം, അല്ലെങ്കിൽ ദിവസം തോറും വന്ന് ഗുരുവിൻ്റെ പാഠങ്ങൾ കേട്ട് പഠിച്ചു പോവുകയാകാം. പാഠങ്ങൾ അധിക പങ്കും നേരിട്ട് കണ്ടുപഠിക്കുന്ന ഒരു രീതിയായിരുന്നു ഗുരുകുലത്തിലുണ്ടായിരുന്നത്. ഒരു റബ്ബി എപ്രകാരമാണ്, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എപ്രകാരമാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് എന്ന് ശിഷ്യന്മാർ നേരിട്ട് കാണും. അനേകം പ്രശ്നങ്ങളുമായി ആളുകൾ റബ്ബിമാരെ സമീപിക്കും. നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുക ആവശ്യമാണ് ആത്മരക്ഷയ്ക്ക് എന്ന് വിചാരിച്ചിരുന്നൊരു ജനം എപ്പോഴും പുതിയ പുതിയ പ്രശ്നങ്ങളുമായി റബ്ബിമാരെ സമീപിച്ചു വരും. ഓരോ ജീവിത സാഹചര്യത്തിലും എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് സാപത്താചരണത്തെ സംബന്ധിക്കുന്ന നിയമമായിരിക്കാം, ദശാംശത്തെ സംബന്ധിക്കുന്ന നിയമമായിരിക്കാം, ശുദ്ധവും അശുദ്ധവുമായതിനെ വേർതിരിക്കുന്ന നിയമമായിരിക്കാം, ഏതുമാവട്ടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഉദാഹരണത്തിന് വിവാഹവും വിവാഹമോചനവും സംബന്ധിച്ച നിയമമായിരിക്കാം. ഈ നിയമം ബൈബിളിൽ എഴുതിയിരിക്കുന്നതിൻ്റെ പ്രായോഗിക വശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിയമജ്ഞരാണ്. നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക, നിയമങ്ങൾ വ്യാഖ്യാനിച്ച് വ്യക്തമായ തീരുമാനമെടുക്കാൻ സഹായിക്കുകയാണ് നിയമജ്ഞരുടെ ജോലി. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന നിയമജ്ഞൻ്റെ അഥവാ റബ്ബിയുടെ പ്രബോധനങ്ങൾ, പഠനങ്ങൾ ശിഷ്യന്മാർ അടുത്തിരുന്ന് പഠിക്കുന്നു. ഇരുന്നു കൊണ്ടാണ് നിയമജ്ഞൻ പഠിപ്പിക്കുന്നത് റബ്ബി. ശിഷ്യൻ ഗുരുവിൻ്റെ പാദാന്തികത്തിലിരിക്കും, പറയുന്നത് കേൾക്കും, എല്ലാം സ്വായത്തമാക്കും. പലപ്പോഴും ചോദ്യോത്തര രീതിയിലാണ് പ്രബോധനം നടന്നിരുന്നത്. ശിഷ്യൻ ഗുരുവിനോട് ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിയമത്തിൻ്റെ നൂലാമാലകളിൽ എന്തു തീരുമാനമെടുക്കണമെന്നറിയാത്ത സാധാരണ ജനങ്ങൾ ഒരു ചോദ്യവുമായി ഗുരുവിൻ്റെ അടുക്കൽ വരുന്നു. ഗുരു അതിന് നേരിട്ട് മറുപടി പറയുന്നതിന് പകരം മറ്റൊരു ഒരു ചോദ്യം ഈ ചോദ്യക്കാരനോട് ചോദിക്കുന്നു, അതിന് ഉത്തരം കണ്ടെത്താനായിട്ട് പ്രേരിപ്പിക്കുക. ഇങ്ങനെ ചോദ്യവും മറുചോദ്യവും കൊണ്ട് ഉത്തരങ്ങൾ തേടിപ്പോകുമ്പോൾ പുതിയ അറിവിലേക്ക് കടന്നു വരികയാണ്. റബ്ബിമാരുടെ പ്രബോധന രീതിയെ ഇങ്ങനെയാണ് കാണുന്നത്, നമ്മൾ കാണുന്നത്. ഇത് ഗ്രീക്ക് തത്വചിന്തകർ, പ്രത്യേകിച്ചും സോക്രട്ടസിനെ പോലുള്ളവർ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തഡായിരുന്നു. ഇപ്രകാരമൊരു പ്രബോധന ശൈലി യേശുവും സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ലൂക്ക എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുക്കൽ ഒരു നിയമജ്ഞൻ ഒരു ചോദ്യവുമായി വരുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-ാം അധ്യായം 25-ാം വാക്യത്തിൽ അപ്പോൾ ഒരു നിയമത്തിന് എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? സാധാരണ ഗുരുകുലത്തിൽ സംഭവിക്കുന്ന ഒന്നാണിവിടെ. ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഗുരുവിനോട് ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം? യേശു അതിന് നേരിട്ട് മറുപടി പറയുന്നില്ല. നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു അവൻ ചോദിച്ചു, നീ എന്തു വായിക്കുന്നു? അപ്പോൾ ആദ്യം ചോദ്യം ചോദിച്ച വ്യക്തി ഉത്തരം പറയാൻ നിർബന്ധിതനാവുകയാണ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അപ്പോഴേ ഗുരുവിൻ്റെ മറുപടി, അവൻ പ്രതിവിധിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. പക്ഷേ അവിടെ തീരുന്നില്ല പ്രബോധനം. അപ്പോഴേ ചോദ്യക്കാരൻ വീണ്ടും സ്വയം ന്യായീകരിക്കാൻ വേണ്ടി അവൻ തന്നെ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് യേശു വീണ്ടും ചോദ്യമല്ല, ഒരു കഥ പറയുകയാണ്. ആ കഥയുടെ അവസാനം 36-ാം വാക്യത്തിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? ചോദ്യം ഗുരു തന്നെ ചോദിക്കുന്നു. അതിന് അന്തിമമായ ഉത്തരം റബ്ബി ചോദ്യക്കാരന് കിട്ടുകയാണ്. അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജ്ഞൻ പറഞ്ഞു. സമാപിക്കുന്നിങ്ങനെയാണ് യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന ചോദ്യവുമായി വന്ന നിയമജ്ഞനോട് യേശു ചോദ്യവും മറുചോദ്യവും അവസാന ഉപമയുമായി പറഞ്ഞതിന് ശേഷം കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്, നീയും പോയി അതുപോലെ ചെയ്യുക. ഇത് പലസ്തീനായിലെ യേശുവിൻ്റെ കാലത്ത് നിലവിലിരുന്ന ഒരു പ്രബോധന രീതിയാണ്. ഇങ്ങനെയാണ് റബ്ബിമാർ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത്. പഠിച്ചു കഴിഞ്ഞു എല്ലാം മനസ്സിലാക്കി എന്ന് റബ്ബിക്ക് ബോധ്യമായി കഴിയുമ്പോൾ ശിഷ്യനെ അനുഗ്രഹിച്ച് അംഗീകരിച്ച് ഒരു റബ്ബിയായി അംഗീകരിച്ച് വിടുകയാണ്. ശിഷ്യൻ്റെ മേൽ തലയിൽ കൈവച്ച് അവൻ ആശീർവദിച്ചു വിടും. അങ്ങനെ ഗുരുവിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഈ ശിഷ്യൻ സ്വയം ഗുരുവായി മാറുന്നു. ഇങ്ങനെയാണ് ഗുരുകുലത്തിൽ വിദ്യാഭ്യാസം തേടിയ പുതിയ റബ്ബിമാരുണ്ടാവുക. ഇപ്പോഴും ഓരോരുത്തരും തങ്ങൾ ആരുടെ കൂടെ അഭ്യസിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. ഇതുപോലെയാണ് പൗലോസ് പറയുക, ഞാൻ ഗമാലിയേലിൻ്റെ പാദാധികത്തിലിരുന്ന് നിയമം പഠിച്ചവനാണെന്ന് തന്നെക്കുറിച്ച് തന്നെ പറയും. ഇപ്പോൾ ഇസ്രായേലിൽ വലിയ സ്വാധീനമുള്ളവരായിരുന്നു നിയമജ്ഞർ. ആദ്യം അവർ പുരോഹിതന്മാർ മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് നിയമജ്ഞരുടെ ഗണത്തിൽ അൽമായരും, പ്രത്യേകിച്ചും മക്കബായ വിപ്ലവത്തിന് ശേഷം അൽമായരും ഈ വിഭാഗത്തിൽ പെട്ടവരുണ്ടായിരുന്നു. സമൂഹത്തിൽ വലിയ സ്വാധീനം അവർക്കുണ്ടായിരുന്നു. അവരാണ് നിയമങ്ങൾ ആധികാരികമായി വ്യാഖ്യാനിച്ചിരുന്നത്. പക്ഷേ ആ വ്യാഖ്യാനത്തിൽ പലപ്പോഴും ഭിന്നതകളുണ്ടാവാം. രണ്ടു റബ്ബിമാർ ഒരേ അഭിപ്രായമായിരിക്കുകയില്ല എപ്പോഴും പറയുക. ഉദാഹരണത്തിന്, യേശുവിന് തൊട്ടുമുമ്പ് ജീവിച്ചിരുന്ന രണ്ട് വലിയ റബ്ബിമാരുണ്ട്, അത് സ്കൂളുകൾ അഥവാ ചിന്താധാരകൾ എന്നാണ് പറയുക. ഷമ്മായി ഹില്ലൽ എന്ന് രണ്ട് പ്രസിദ്ധരായ റബ്ബിമാർ. ഈ രണ്ട് റബ്ബിമാർ രണ്ട് സ്കൂളുകൾ രണ്ട് പ്രത്യേക കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തിയിരുന്നവരാണ്. ഷമ്മായി പൊതുവെ വളരെ കർശനമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതാണ്, നിയമങ്ങൾ അക്ഷരാർത്ഥത്തിൽ കർശനമായി വ്യാഖ്യാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷമ്മായിയുടെ വിദ്യാർത്ഥികളും. അതേസമയം കുറേ കൂടി ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ ലിബറലായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വ്യാഖ്യാനമാണ് ഹില്ലൽ നടത്തിയിരുന്നത്. രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഇത് വ്യക്തമാക്കാൻ സാധിക്കും. ഹില്ലൽ വിവാഹമോചനത്തെ സംബന്ധിച്ച് നൽകിയിരുന്ന ഒരു വ്യാഖ്യാനം, വിവാഹമോചനം സാധ്യമാണെന്ന് രണ്ട് കൂട്ടരും സമ്മതിക്കുമായിരുന്നു. പക്ഷേ എന്താണ് വിവാഹമോചനത്തിന് മതിയായ കാരണം? ഭർത്താവിന് ഭാര്യയിൽ താല്പര്യം തോന്നാതിരുന്നാൽ അതുമതി വിവാഹമോചനത്തിന് മതിയായ കാരണമെന്ന് ഹില്ലൽ പഠിപ്പിച്ചു. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വിവാഹമോചനം നേടണമെങ്കിൽ വിവാഹമോചന പത്രം എഴുതി കൊടുക്കണം. അതിന് മതിയായ കാരണം ഭാര്യയിൽ തനിക്ക് താല്പര്യമില്ല എന്നതാണ്. അതേസമയം വിവാഹമോചന പത്രം എഴുതി കൊടുക്കുമ്പോൾ വിവാഹമോചന തുകയും നൽകണം. ഇതായിരുന്നു ഹില്ലലിൻ്റെ നിലപാട്. അതേസമയം ഷമ്മായിയുടെ നിലപാട് നേരെ മറിച്ചാണ്. വ്യഭിചാരം എന്ന ഒരൊറ്റ കുറ്റം ഒഴികെ മറ്റൊരു കാരണവശാലും വിവാഹമോചനം സാധ്യമല്ല. രണ്ടാമത്തേത് ഹില്ലലുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യാഖ്യാനമാണ്. സാബത്ത് വർഷം, എല്ലാ ഏഴാം വർഷവും സാബത്ത് വർഷമാണ്. സാബത്ത് വർഷം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ കടബാധ്യതകളെല്ലാം അവസാനിക്കുകയായി. യഹൂദർക്ക് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കടം പിന്നെ തിരിച്ചു വാങ്ങാനാവില്ല, തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് സാബത്ത് വർഷം ആരംഭിക്കുന്നതിന് രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ കടം കൊടുക്കാനായിട്ട് ആൾക്കാരും മടിക്കുന്നു. കടം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കടം കിട്ടാതായി. അതിന് കാരണം കടം കൊടുത്താൽ തിരിച്ചു കിട്ടുകയില്ല എന്നുറപ്പായതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ ഹില്ലൽ പറഞ്ഞു, ഇതിനൊരു ഒരു പരിഹാരം ഉണ്ടാവണം. പരിഹാരം ഇതാണ്, നിങ്ങൾ കടം കൊടുക്കുമ്പോൾ ഒരു പത്രം എഴുതി വാങ്ങുക, ഈ കടത്തിന് സാബത്ത് വർഷം ബാധകമല്ല എന്ന് കടം വാങ്ങുന്ന ആളെ കൊണ്ട് എഴുതി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ കടം നിങ്ങൾക്ക് ഈടാക്കാൻ സാധിക്കും. അതൊരു നല്ല തീരുമാനമായിട്ട് പലരും കണ്ടു. അതിൻ്റെ പേരിൽ റബ്ബി ഹില്ലലിനെ എല്ലാവരും പ്രശംസിക്കുകയും ചെയ്തു. ഇങ്ങനെ നിയമജ്ഞർ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും ആ വ്യാഖ്യാനം പലപ്പോഴും മനുഷ്യന് താങ്ങാനാവാത്ത ചുമടായിത്തീരുകയും അതേസമയം അറിവുള്ളവർക്ക് ആ നിയമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുത് നൽകുകയും ചെയ്തു. യേശു നിയമജ്ഞനുമായിട്ടുള്ള നിലപാട് എന്തായിരുന്നു? യേശുവും നിയമജ്ഞരുടേതായ പ്രബോധന ശൈലി സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ നിയമജ്ഞർ ശിഷ്യന്മാരെ തേടിപ്പോവുകയല്ല, ശിഷ്യന്മാർ ഗുരുവിനെ തേടി വരികയാണ്. യേശു നേരെ മറിച്ചാണ് ചെയ്തത്. ശിഷ്യന്മാരെ തേടിപ്പോവുകയും തനിക്കിഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് യേശു ചെയ്തത്. യേശുവിന് ലക്ഷ്യമുണ്ടായിരുന്നു. ശിഷ്യന്മാരെ നിയമം പഠിപ്പിക്കുകയല്ല, സുവിശേഷം പ്രസംഗിക്കാൻ അയക്കുകയായിരുന്നു ആ ലക്ഷ്യം. അതിന് ഉപയുക്തരെന്ന് തോന്നിയ തനിക്ക് ബോധ്യപ്പെട്ടവരെയാണ് യേശു സ്വീകരിക്കുക. രണ്ടാമത്തേത്, നിയമജ്ഞൻ അല്ലെങ്കിൽ ഗുരു ശിഷ്യനിൽ നിന്ന് സേവനം സ്വീകരിക്കുകയാണ് പൊതുവേ ചെയ്യുന്നത്. സേവനം കാല് കഴുകുന്നതിലും വസ്ത്രം അലക്കി കൊടുക്കുന്നതിലും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിലും ഒക്കെ ഉണ്ടാവും. ഗുരുവിന് ശിഷ്യൻ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി കൊടുക്കേണ്ടത് ശിഷ്യൻ്റെ കടമയാണ്. നേരെ മറിച്ചാണ് യേശു ചെയ്യുക. യേശു ഗുരുവാണ്, ശരി, പക്ഷേ ആ ഗുരു ശിഷ്യൻ്റെ പാദങ്ങൾ കഴുകുകയാണ് ചെയ്യുക. യേശു അവസാനം പറയുകയും ചെയ്യും, നിങ്ങളെന്നെ ഗുരുവെന്നും നാഥനെന്നും വിളിക്കുന്നു, അത് ശരിയാണ്, ഞാൻ നിങ്ങളുടെ ഗുരുവും നാഥനുമാണ്. നിങ്ങളുടെ ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകാൻ തയ്യാറുള്ളവരായിരിക്കണം. ഗുരു ബഹുമാനമർഹിക്കുന്നവനാണ്. എല്ലാ സ്ഥലങ്ങളിലും പ്രമുഖ സ്ഥാനം ഗുരുവിന് ലഭിക്കണം. എല്ലാവരും അവനെ ആദരിക്കണം. അദ്ദേഹത്തെ റബ്ബി എന്നും അബ്ബ എന്നും ഒക്കെയാണ് വിളിക്കുക. ഗുരുവും പിതാവും കൂടി ഒരുമിച്ച് വന്നാൽ ജന്മം നൽകിയ പിതാവിനേക്കാളും കൂടുതൽ ആദരിക്കേണ്ടത് വിദ്യ നൽകിയ ഗുരുവിനെയാണെന്ന് റബ്ബിമാർ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് റബ്ബി, റബ്ബോനി, അബ്ബ എന്നൊക്കെ ഗുരുവിനെ വിളിക്കുമായിരുന്നു. യേശു പഠിപ്പിച്ചു, നിങ്ങളാരും റബ്ബി എന്ന് വിളിക്കപ്പെടരുത്, നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, ക്രിസ്തു. നിങ്ങളാരും ആരെയും പിതാവ് എന്ന് വിളിക്കരുത്, നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പിതൃത്വത്തെ അവഗണിക്കുന്ന, ഏക ഗുരുവായ മിശിഹായെ അവഗണിക്കുന്ന ഒരു ഗുരുസ്ഥാനമോ പിതൃസ്ഥാനമോ ഒന്നും നിങ്ങൾക്കുണ്ടാവരുത്. അപ്പോഴേ യേശുവിനെ റബ്ബി എന്ന് വിളിക്കുമ്പോഴും മറ്റു റബ്ബിമാരിൽ നിന്ന് യേശു വ്യത്യസ്തനായിരുന്നു. യേശുവിൻ്റെ പ്രബോധന ശൈലിയിലുണ്ട് വ്യത്യാസം. സാധാരണഗതിയിൽ റബ്ബിമാർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചോദ്യവുമായി വരുന്നവർക്ക് തനിക്ക് മുമ്പ് കടന്നുപോയ പൂർവികരായ റബ്ബിമാർ, വലിയ ജ്ഞാനികളായ റബ്ബിമാർ എടുത്ത തീരുമാനങ്ങൾ, പറഞ്ഞ വാപ്തവാക്യങ്ങൾ, അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. ഇന്നാണെങ്കിലും നമ്മുടെ കോടതികളിലൊക്കെ വിധി പ്രസ്താവിക്കുമ്പോൾ ഇതിനു മുമ്പ് നടന്ന വിധികളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇന്നും നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നത്. അതുപോലെയായിരുന്നു റബ്ബിമാർ ചെയ്തിരുന്നത്. മറ്റ് കടന്നുപോയ റബ്ബിമാരുടെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവരുടെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴൊരു വിധി പ്രസ്താവിക്കുക. അപ്പോൾ അതിന് ധാരാളം ഉദ്ധരണികളുണ്ടാവും. ശാസ്ത്രീയമായ ഗവേഷണം നടത്തി അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളും ഉപന്യാസങ്ങളും ഒക്കെ പോലെ അത് എത്രയും ആധികാരികതയുള്ള റബ്ബിമാരെ ഉദ്ധരിക്കാൻ സാധിക്കുമോ അത്രയും കൂടുതൽ ആധികാരികത ഈ ഉദ്ധരിക്കുന്ന റബ്ബിക്കുമുണ്ട് എന്ന് കരുതിയിരുന്നു. പക്ഷേ യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ മറിച്ചാണ്. യേശു ഒരു റബ്ബിയെയും ഉദ്ധരിക്കുന്നില്ല. തനിക്ക് മുമ്പേ കടന്നു വന്ന ആരെയും സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഉദ്ധരിച്ചുകൊണ്ടല്ല യേശു പഠിപ്പിക്കുക. യേശുവിൻ്റെ പ്രബോധനം അധികാരത്തോടു കൂടിയതായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ പ്രബോധനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയിലെ പ്രസംഗം, ആ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ് പറയുക. ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് മത്തായി 7:28, യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ പ്രബോധനം അധികാരത്തോടുകൂടിയായിരുന്നു. മറ്റുള്ളവരുടെ അധികാരമല്ല, യേശുവിൻ്റെ തന്നെ ആന്തരികമായ അധികാരമാണ്. പൂർവികരോട് പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു അധികാരമായിരുന്നു. യേശുവും നിയമജ്ഞരും തമ്മിലുള്ള ബന്ധം, യേശുവിനെ അംഗീകരിക്കുന്ന നിയമജ്ഞരുണ്ടായിരുന്നു. ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷം 8 അധ്യായത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിൻ്റെ പിന്നാലെ വരുന്നതായിട്ട് കാണും. 8:19 ഒരു നിയമജ്ഞൻ അവനെ സമീപിച്ചു പറഞ്ഞു, ഗുരു, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ അനുഗമിക്കും. നിയമജ്ഞരിൽ ചിലരെങ്കിലും യേശുവിൻ്റെ ശിഷ്യരായി മാറിയവരുണ്ട്, യേശുവിൻ്റെ പ്രബോധനം സ്വീകരിച്ചവരുണ്ട്, നീ നന്നായി ഉത്തരം പറയുന്നു എന്ന് യേശുവിനെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്തവരുണ്ട്. പക്ഷേ ഭൂരിഭാഗവും യേശുവിനെ എതിർത്തവരാണ്. കാരണം യേശുവിൻ്റെ നിയമവ്യാഖ്യാനങ്ങൾ അവരുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു, യേശുവിൻ്റെ നിലപാടുകൾ വ്യത്യസ്തമായിരുന്നു. യേശു കൊണ്ടുവന്ന പുതിയ വ്യാഖ്യാനം സ്വീകരിക്കാനായിട്ട് യഹൂദരായ നിയമജ്ഞർക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പോഴേ യേശുവിൻ്റെ വ്യക്തിത്വവും പ്രബോധന ശൈലിയും വ്യാഖ്യാനവുമൊക്കെ നിയമജ്ഞരുടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നതുകൊണ്ട് ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണാം. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായത്തിൽ ഒരു ഫരീസേയൻ്റെ വീട്ടിൽ വിരുന്നിരിക്കുന്ന യേശു, ആ വിരുന്നിൻ്റെ മധ്യേ ഫരീസേയരും നിയമജ്ഞരുമായി ഒരു വലിയ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണാം. അതിൽ അവസാനമായി ഒരു നിയമജ്ഞൻ ഇപ്രകാരം പറയും, 11:45 നിയമജ്ഞരിൽ ഒരാൾ അവനോട് പറഞ്ഞു, ഗുരു, നീ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കൂടെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്. അവൻ പറഞ്ഞു, നിയമജ്ഞരെ, നിങ്ങൾക്ക് ദുരിതം, താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിവേൽപ്പിക്കുന്നു, നിങ്ങളോ അവനെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. ഇങ്ങനെ മനുഷ്യന് താങ്ങാനാവാത്ത ഭാരം ആക്കി മാറ്റിയതാണ് നിയമം. അതിൻ്റെ ഉത്തരവാദിത്വം നിയമജ്ഞർക്കാണ്. വിമോചനം നൽകേണ്ട, സ്വാതന്ത്ര്യം നൽകേണ്ട നിയമങ്ങൾ മനുഷ്യ സന്തോഷപ്രദമായിരിക്കേണ്ട, വഴിയിൽ വിളക്കാവേണ്ട, നാവിൽ തേൻ പോലെ അഥവാ തേൻകട്ടയേക്കാൾ മധുരമായിരിക്കേണ്ട നിയമം താങ്ങാനാവാത്ത ഭാരമാക്കി മാറ്റിയത് മുഖ്യമായും നിയമജ്ഞരാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ രൂക്ഷമായ വിമർശനവും അവർ നേരിടേണ്ടി വന്നു. അപ്പോൾ യേശു ജീവിച്ച സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടു നേതാക്കന്മാരായിരുന്നു ഫരിസേയരും നിയമജ്ഞരും. ആശയതലത്തിൽ ആദർശതലത്തിൽ ഒരുമിച്ച് പോകുന്നെങ്കിലും അവർ രണ്ടുപേരും തമ്മിൽ കുറേയെല്ലാം വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. തുടർന്ന് മറ്റ് നേതാക്കന്മാരിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാവും. ഇപ്പോൾ നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ഗുരുവും നാഥനുമായി ഞങ്ങളങ്ങ് ഏറ്റുപറയുന്നു. അതോടൊപ്പം അങ്ങ് കാണിച്ചു തന്ന സേവനത്തിൻ്റെ മാതൃകയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങ് ഈ ഗുരുവും നാഥനെന്ന് വിളിക്കുമ്പോൾ അങ്ങ് കാട്ടിത്തന്ന സ്വയം ശൂന്യവൽക്കരിക്കുന്ന, താഴേക്ക് ഇറങ്ങി വന്ന് പാദങ്ങൾ കഴുകുന്ന, ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ആ വിനയത്തിൻ്റെ മാതൃക സ്വീകരിക്കാൻ അവിടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങ് നൽകുന്ന നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ പ്രബോധനം ഗ്രഹിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.